എന്റെ ജയേട്ടൻ, മരിക്കാത്ത ഓർമ്മകൾ. നവംബർ 16, അനശ്വര നടൻ ജയന്റെ 41-ാം ചരമവാർഷിക ദിനം. പ്രശസ്ത സംവിധായകൻ പി ചന്ദ്രകുമാറിന്റെ ഓർമ്മക്കുറിപ്പ്. 70-കളുടെ പകുതിയിലാണ് ഞാൻ ജയനെ പരിചയപ്പെടുന്നത്. ഞാൻ അന്ന് അസിസ്റ്റന്റ് ഡയറക്ടറാണ്. സീനിയർ ടെക്നീഷ്യന്മാരോടും താരങ്ങളോടും അടുത്തിടപഴകുന്നതിനേക്കാൾ തുടക്കക്കാരോടും സാധാരണക്കാരായ യൂണിറ്റ് അംഗങ്ങളോടും ഏറെ അടുപ്പം പുലർത്തിയിരുന്ന ആളാണ് ജയൻ. ജെ സി സംവിധാനം ചെയ്ത അഗ്നിപുഷ്പം എന്ന സിനിമയുടെ തിരുവനന്തപുരത്തെ ലൊക്കേഷനിൽ വെച്ചാണ് ഞാൻ ആദ്യമായി ജയനെ കണ്ടത്. തിരുവനന്തപുരത്ത് പട്ടത്തുള്ള താര ഹോട്ടൽ, ഇപ്പോഴത്തെ SUT ഹോസ്പിറ്റൽ ആയിരുന്നു ഷൂട്ടിംഗ്. പ്രധാന ടെക്നീഷ്യന്മാരും താരങ്ങളും ഒക്കെ താമസിച്ചിരുന്നതും താര ഹോട്ടലിൽ തന്നെ. താര ഹോട്ടലിനടുത്തുള്ള പേൾ എന്ന ചെറിയൊരു ലോഡ്ജിലായിരുന്നു ഞാനും സത്യനും സത്യനന്ദിക്കാട് ആനന്ദക്കുട്ടനും ഒക്കെ താമസിച്ചിരുന്നു. ആ സിനിമയുടെ ക്യാമറ അസിസ്റ്റന്റ് ആയിരുന്നു ആനന്ദക്കുട്ടൻ. രാമചന്ദ്ര ബാബു സാറായിരുന്നു അഗ്നിപുഷ്പത്തിന്റെ ക്യാമറമാൻ. കമലഹാസനും ജയഭാരതിയുമായിരുന്നു അഗ്നിപുഷ്പത്തിലെ നായകനും നായികയും. ഒരു പോലീസ് ഓഫീസറുടെ വേഷമായിരുന്നു ജയന്. ചെങ്കൽച്ചുളയായിരുന്നു അഗ്നിപുഷ്പത്തിന്റെ മറ്റൊരു പ്രധാന ലൊക്കേഷൻ. ഇന്നത്തെ അത്ര പോലും വികസിച്ചിട്ടില്ലാത്ത, ഒന്ന് നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ലാത്ത ചെങ്കൽച്ചുളയിൽ ഏറെ ബുദ്ധിമുട്ടിയായിരുന്നു ഷൂട്ട് ചെയ്തത്. ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള കഷ്ടപ്പാട് വേറെ. ഒരു ദിവസം രാവിലെ പേൾ ലോഡ്ജിൽ നിന്ന് ഞാനും സത്യനും താര ഹോട്ടലിലേക്ക് ചെല്ലുമ്പോൾ കണ്ടത് ഹോട്ടലിന് മുന്നിലെ പുൽത്തകടിയിലൂടെ നൈറ്റ് ഗൗണും അണിഞ്ഞ് കയ്യിൽ ചായക്കപ്പും പിടിച്ച് നടക്കുന്ന ഒരാളെയാണ്. അക്കാലത്തെ സിനിമകളിൽ മധുസാറും മറ്റുമൊക്കെ അണിഞ്ഞിരുന്ന തരത്തിലുള്ള നൈറ്റ് ഗൗണും അണിഞ്ഞ് നിൽക്കുന്ന ഒരാളെ നേരിൽ കണ്ട അതിശയത്തോടെ ഞാൻ സത്യനോട് ചോദിച്ചു, ഇവിടെ ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടല്ലേ? ഞങ്ങൾ ശ്രദ്ധിച്ച പോലെ അയാൾ ഞങ്ങളെയും ശ്രദ്ധിച്ചു. ജെയ്സി സാറിന്റെ മുറിയിൽ ചെന്ന് അന്ന് ഷൂട്ട് ചെയ്യേണ്ട സീനുകളെപ്പറ്റി ഞാനും സത്യനും ജെയ്സി സാറിനോട് സംസാരിക്കുമ്പോൾ ജെയ്സി സാർ പോലീസ് ഓഫീസറിന്റെ സീനിനെ പറ്റി പറഞ്ഞു. ചെങ്കൽച്ചുളയിലാണ് ആ സീൻ ചിത്രീകരിക്കേണ്ടത്. പോലീസ് ഓഫീസറെ അഭിനയിക്കേണ്ട അയാൾ വന്നോ എന്ന് ചോദിച്ചപ്പോൾ ജെയ്സി സാർ പറഞ്ഞു, ഇപ്പോൾ വരും. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ആൾ അവിടേക്ക് വന്നു. നേരത്തെ ഞങ്ങൾ കണ്ട താഴത്തെ പുൽത്തകടിയിൽ നൈറ്റ് ഗൗൺ അണിഞ്ഞ് ചായ കുടിച്ചു നിന്നിരുന്ന, പിന്നീട് സാക്ഷാൽ ജയനായി മാറിയ ആൾ, ഇത് കൃഷ്ണൻ നായർ എന്ന ബേബി. എന്റെ ശാപമോക്ഷത്തിലാണ് ആദ്യം അഭിനയിച്ചത്. ജെയ്സി സാർ ഞങ്ങൾക്ക് ആളിനെ പരിചയപ്പെടുത്തി. പി ചന്ദ്രകുമാറും സത്യനന്ദിക്കാടും. ഈ രണ്ടു പേരുകളും എനിക്കറിയാം. രണ്ടുപേരെയും എനിക്ക് നേരിട്ട് പരിചയമില്ലെന്നേ ഉള്ളൂ, അദ്ദേഹം പറഞ്ഞു. സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒട്ടുമിക്ക പേരെയും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. സിനിമയിൽ അവസരത്തിന് ഒരുപാട് വാതിലുകൾ മുട്ടിയിട്ടുണ്ട് അദ്ദേഹം. ചെങ്കൽച്ചുള്ളയിൽ ജയഭാരതിയെയും സോമനെയും ജയൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രംഗങ്ങളാണ് ചിത്രീകരിച്ചത്. ജയന്റെ രൂപവും തലയെടുപ്പും ഒക്കെ കണ്ട് യഥാർത്ഥ പോലീസ് ഓഫീസറാണെന്ന ഷൂട്ടിംഗ് കാണാനെത്തിയ ആൾക്കൂട്ടം തിരിതിരിച്ചു. യഥാർത്ഥ പോലീസ് ഓഫീസറെ പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ പെരുമാറ്റവും. ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റുന്ന രംഗത്ത് ആൾക്കൂട്ടം പേടിയോടെ ഇരുവശത്തേക്കും മാറി. അഗ്നിപുഷ്പത്തിൽ 3-3 സീനിലെ ജയൻ ഉണ്ടായിരുന്നുള്ളൂ. ഷൂട്ടിംഗ് കഴിഞ്ഞ് പിന്നീട് ഡബ്ബിങ്ങിനായി മദ്രാസിൽ വന്നു. റെയിൽവേ സ്റ്റേഷനിലേക്ക് കാറുമായി അദ്ദേഹത്തെ വിളിക്കാൻ പോയത് ഞാനാണ്. ട്രെയിൻ അന്ന് 1 മണിക്കൂറോളം വൈകിയാണ് എത്തിയത്. മദ്രാസിലെ പാങ്ക്രോ ഹോട്ടലിലായിരുന്നു ജെയ്സി സാർ സ്ഥിരമായി താമസിച്ചിരുന്നത്. അവിടെ തന്നെ ജയനും റൂമെടുത്ത് കൊടുത്തു. റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ ഉടൻ ജയൻ എന്നോട് ചോദിച്ചത്, നല്ല വിശപ്പുണ്ട്, വല്ലതും കഴിച്ചാലോ എന്നാണ്. അക്കാലത്ത് ചെറിയ ചെറിയ ചായക്കടകളല്ലാതെ നല്ല റെസ്റ്റോറന്റുകളൊന്നും മദ്രാസ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തുണ്ടായിരുന്നില്ല. ഇവിടെ നല്ല ഭക്ഷണമൊന്നും കിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞപ്പോൾ മദ്രാസിൽ കിട്ടുന്ന ഏറ്റവും നല്ല ഭക്ഷണം എന്തായിരിക്കുമെന്നായി ചോദ്യം. ഇഡലിയും വടയും പൊങ്കലുമാണ് തമിഴ്നാട്ടുകാരുടെ പ്രിയ വിഭവമെന്ന് ഞാൻ മറുപടിയും പറഞ്ഞു. നമ്മുടെ നാട്ടിലെ ഭക്ഷണവും തേടിപ്പോയാൽ എവിടെയെങ്കിലും കിട്ടിയേക്കുമെന്ന് പറഞ്ഞപ്പോൾ, വേണ്ട, തമിഴ്നാടിന്റെ ഭക്ഷണം തന്നെയാവാമെന്ന് ജയൻ പറഞ്ഞു. പാങ്ക്രോ ഹോട്ടലിൽ നല്ല വെജിറ്റേറിയൻ ഭക്ഷണം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞെങ്കിലും പോകുന്ന വഴിക്ക് കഴിക്കാമെന്ന് ജയൻ പറഞ്ഞു. ചന്ദ്രൻകുട്ടി എന്നായിരുന്നു ജയൻ അപ്പോഴെന്നെ വിളിച്ചത്. ജയേട്ട എന്ന് ഞാനും വിളിച്ചു. ഡബ്ബിംഗ് സമയത്ത് എപ്പോഴും ചന്ദ്രൻകുട്ടി, എന്റെ ശബ്ദം കറക്റ്റാണോ, മോഡുലേഷൻ ഓക്കെയാണോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. പോരായ്മകൾ പരിഹരിച്ച് മുൻനിരയിലേക്ക് കയറി വരാനുള്ള അദമ്യമായ മോഹം ആ ചോദ്യങ്ങളിലുണ്ടായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ജയേട്ടൻ അഗ്നിപുഷ്പത്തിന്റെ ഡബ്ബിംഗ് പൂർത്തിയാക്കി. ചന്ദ്രൻകുട്ടി, എന്റെ റൂമിലേക്കൊന്ന് വരണം. തിരിച്ചു പോകും മുമ്പ് ജയേട്ടൻ എന്നോട് പറഞ്ഞു, മുറിയിൽ ചെന്നപ്പോൾ എന്റെ കൈകളിലേക്ക് 1 കിലോ ചിപ്സും ശർക്കര വരട്ടിയും എടുത്തു തന്നു. ഞാനിവിടെ വരുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച് വെറുതെ വാങ്ങിയതാണ്. ഇത് ചന്ദ്രൻകുട്ടിക്ക് ഇരിക്കട്ടെ, അതൊരു നിമിത്തമായിരുന്നു, ഒരു വലിയ സൗഹൃദത്തിന്റെ തുടക്കമായിരുന്നു. മദ്രാസിൽ നിന്ന് ഞാൻ എറണാകുളത്തേക്ക് വരുമ്പോഴൊക്കെ എന്നെ വിളിക്കാൻ ജയേട്ടൻ കാറുമായി വരുമായിരുന്നു. പ്രൊഡക്ഷൻ കാറൊന്നും വേണ്ട, ഞാൻ പോയി വിളിച്ചോളാം. മദ്രാസിൽ ഞാൻ ആദ്യമായി ചെന്നപ്പോൾ എന്നെ വിളിക്കാൻ വന്നത് ചന്ദ്രൻകുട്ടിയാണ്. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങുമ്പോഴേ ജയേട്ടൻ പറയും, ഇവിടെ നല്ല പുട്ടും കടലയും ഒക്കെ കിട്ടുന്ന കടകളുണ്ട്, നമുക്ക് കഴിച്ചിട്ട് പോകാം. വർഷങ്ങളോളം ഒരു ഫിയറ്റ് കാറാണ് ജയേട്ടൻ ഉപയോഗിച്ചിരുന്നത്. അദ്ദേഹത്തിന് ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസങ്ങളിൽ ആ ഫിയറ്റ് കാറിൽ എന്നെ രാവിലെ ലൊക്കേഷനിൽ കൊണ്ടുവിടുന്നതും വൈകിട്ട് തിരിച്ചു വിളിക്കാൻ വരുന്നതുമൊക്കെ ജയേട്ടനായിരുന്നു. തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ ചക്കയുടെ സീസണാണെങ്കിൽ വലിയ ഒന്നോ രണ്ടോ ചക്ക സംഘടിപ്പിച്ച് റെയിൽവേ സ്റ്റേഷനിൽ യാത്ര അയക്കാൻ വരുമ്പോൾ കൊണ്ടുവരും. മദ്രാസിൽ കിട്ടാത്ത സാധനമല്ലേ, ചന്ദ്രൻകുട്ടി കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കണം. ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ ബാലകൃഷ്ണൻ സംവിധായകനായി മാറിയത് ആയിടയ്ക്കാണ്. ആലുവ പാലസിലായിരുന്നു പല സിനിമകളുടെയും ഷൂട്ടിംഗ്. ഞാൻ ഡോക്ടർ ബാലകൃഷ്ണനോട് ജയേട്ടനെ പറ്റി പറഞ്ഞിരുന്നു. ലവ് ലെറ്റർ, കല്യാണപ്പന്തൽ, രാജവരമ്പര തുടങ്ങിയ ഡോക്ടറുടെ സിനിമകളിലെല്ലാം ജയേട്ടന് ഡോക്ടർ വേഷം നൽകിയിരുന്നു. ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ ആലുവ പുഴയിൽ ഇറങ്ങി കുളിക്കും, അക്കരെ വരെ നീന്തും. വൈകിട്ട് 7 മുതൽ 9 വരെ അതൊരു പതിവായിരുന്നു. അസിസ്റ്റന്റ് ഡയറക്ടർമാരോട് ഒരല്പം ഇഷ്ടക്കൂടുതൽ ഉണ്ടായിരുന്നു ജയേട്ടന്. പ്രതിഫലം വാങ്ങിക്കഴിഞ്ഞാൽ എല്ലാ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്റെയും പോക്കറ്റിൽ കുറെ പണം തിരികെ വയ്ക്കുമായിരുന്നു അദ്ദേഹം. ഒരുപാട് പണം സമ്പാദിക്കണമെന്നോ കോടീശ്വരനാകണമെന്നോ ഒന്നും ഉണ്ടായിരുന്നില്ല ജയേട്ടന്. ഞാൻ സംവിധായകനായി കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ ചന്ദ്രൻ സാർ എന്നേ വിളിക്കുമായിരുന്നുള്ളൂ. അല്ലാത്തപ്പോഴെല്ലാം പഴയ പോലെ ചന്ദ്രൻകുട്ടി എന്ന് തന്നെ വിളിച്ചു. ഒരു കൈ ചെയ്യുന്നത് മറുകൈ അറിയാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. ആരെ സഹായിച്ചാലും അത് ആരും അറിയാതെ രഹസ്യമാക്കി വെക്കാൻ ജയേട്ടൻ മനസ്സുവെച്ചു. ഞാൻ സംവിധാനം ചെയ്ത ആദ്യ ചിത്രമായ മനസ്സൊരു മയിലിൽ ജയേട്ടൻ വില്ലനായിരുന്നു. അദ്ദേഹത്തിന്റെ ചിത്രീകരണത്തിനിടയ്ക്ക് ഒരു അപകടം സംഭവിച്ചു. ആ സെറ്റിൽ വെച്ചായിരുന്നു ഒരു കാർ ചേസ് ചിത്രീകരിക്കുന്നതിനിടയിലായിരുന്നു അത്. ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യത്തിന് മൂടിയില്ലാത്ത പഴയ ഇമ്പാല കാറാണ് ഉപയോഗിച്ചിരുന്നത്. ജയേട്ടനും ജയഭാരതിയും ഓടിക്കുന്ന കാറിനെ മറ്റൊരു കാറിൽ വിൻസെന്റ് ചേസ് ചെയ്യുന്നു. മഹാബലിപുരത്തേക്ക് പോകുന്ന കടലോര പാതയിലായിരുന്നു ഷൂട്ടിംഗ്. കാറിന്റെ ബീഡിംഗ് തകർന്ന് ഞാനും ക്യാമറാമാൻ ആനന്ദക്കുട്ടനും പുറത്തേക്ക് തെറിച്ചു വീണു. ജയേട്ടൻ റോഡിനരികിലെ മണലിലേക്ക് കാർ കയറ്റി നിർത്തി. എന്തുപറ്റി കുട്ടികളെ എന്ന് ചോദിച്ച് ചാടി ഇറങ്ങി. മണലിലൂടെ ചാടി ഉരുണ്ടുവന്ന് ജയേട്ടൻ ഞങ്ങളെ വാരിയെടുത്തു. കയ്യിലിരുന്ന് വിലകൂടിയ എക്സ്പോഷർ മീറ്റർ പൊട്ടിയോ എന്നത് മാത്രമായിരുന്നു ആനന്ദക്കുട്ടന്റെ ടെൻഷൻ. എന്റെ കയ്യിലെ എല്ലാം ഒടിഞ്ഞിരുന്നു. ആശുപത്രിയിൽ കൊണ്ടുപോയ ജേട്ടൻ അത് കഴിഞ്ഞ് ഞങ്ങളെ പാംഗ്രോവിൽ അദ്ദേഹത്തിന്റെ മുറിയിൽ കൊണ്ടുപോയി വിശ്രമിക്കാൻ നിർദ്ദേശിച്ചു. രണ്ടു ദിവസം കഴിഞ്ഞാണ് പിന്നീട് ആ ചെയ്സ് പൂർത്തീകരിച്ചത്. എനിക്ക് അന്നൊരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു. മനസ്സൊരു മെയിൽ ജേട്ടൻ ഓടിക്കുന്നത് ആ ബുള്ളറ്റാണ്. പിന്നീട് ഞാൻ സംവിധാനം ചെയ്യാത്ത സിനിമകളിലും ബുള്ളറ്റ് ഓടിക്കുന്ന സീൻ ഉണ്ടെങ്കിൽ ചന്ദ്രൻ സാറിന്റെ ബുള്ളറ്റ് എടുക്കാമെന്ന് ജേട്ടൻ പറയുമായിരുന്നു. ചന്ദ്രൻ സാർ, ഇന്ന് ബുള്ളറ്റ് കൊടുത്തുവിടണം, ഒന്ന് കുളിപ്പിച്ചെടുക്കാൻ ജേട്ടൻ എനിക്ക് ഫോൺ ചെയ്യും. പാലത്തിന് മുകളിൽ നിന്ന് ബൈക്കിൽ പുഴയിലേക്ക് ചാടുന്ന സീനായിരിക്കും അന്ന് ചിത്രീകരിക്കാം. അതിനാണ് കുളിപ്പിച്ചെടുക്കാനെന്ന് പറയുന്നത്. ചന്ദ്രൻ സാറിന്റെ ബുള്ളറ്റ് എനിക്ക് രാശിയാണെന്ന് ജേട്ടൻ എപ്പോഴും പറയുമായിരുന്നു. അതിൽ നിന്ന് ഒരു അപകടവും അദ്ദേഹത്തിന് സംഭവിച്ചില്ല. ഷൂട്ടിംഗ് കഴിഞ്ഞ് ബുള്ളറ്റ് സർവീസ് ചെയ്ത് വീട്ടിലെത്തിക്കും, വീണ്ടും ആവശ്യം വരുമ്പോൾ കൊണ്ടുപോകും. എത്ര അപകടം പിടിച്ച രംഗങ്ങളിൽ അഭിനയിക്കാനും ജേട്ടൻ നോ പറഞ്ഞില്ല, ആവേശത്തോട് ചെയ്തു. ആ ആവേശം തന്നെയാണ് അദ്ദേഹത്തെ നമുക്ക് നഷ്ടമാക്കിയത്. ഞാൻ ചെയ്ത അനുഭൂതികളുടെ നിമിഷം ഒരു തെലുങ്ക് സിനിമയുടെ റീമേക്കായിരുന്നു. ആ സിനിമയിലെ നെഗറ്റീവ് ടച്ചുള്ള വേഷമായിരുന്നു ജേട്ടന്. സോമനും ശാരദയും സീമയും കവിയൂർപ്പനുമേയും കെ പി ഉമറുമായിരുന്നു മറ്റഭിനേതാക്കൾ. എന്റെ ബുള്ളറ്റിൽ ആ സിനിമയിലെ ജേട്ടൻ കുറെ സാഹസ്യരംഗങ്ങൾ ചെയ്തിട്ടുണ്ട്. ജേട്ടൻ പല സിനിമകളിലും ക്ലാഷ് വർക്ക് ചെയ്യാൻ എന്നെ വിളിച്ചിട്ടുണ്ട്. അടവുകൾ 18 എന്ന സിനിമയിൽ അദ്ദേഹം പുലിക്കുട്ടിയുമായി ഫൈറ്റ് ചെയ്യുന്ന രംഗങ്ങളുണ്ടായിരുന്നു. പുലിക്കുട്ടിയുമായുള്ള ഫൈറ്റ് ചിത്രീകരിച്ചത് ഞാനായിരുന്നു. ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിക്കാൻ പലപ്പോഴും ജേട്ടൻ എന്നെ വിളിക്കുമായിരുന്നു. ചന്ദ്രൻ സാർ, വന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം, അതിസാഹസ്യ രംഗങ്ങൾ ചിത്രീകരിക്കാൻ എനിക്കിഷ്ടമായിരുന്നു. ചന്ദ്ര, ചന്ദ്രന്റെ ആവേശം കൂടുതലാണ്, വേണ്ട എന്നൊക്കെ പറഞ്ഞ് ആനന്ദക്കുട്ടൻ എന്നെ വഴക്കു പറയുമായിരുന്നു. രാജ് കോസലി സംവിധാനം ചെയ്ത മേ തുളസി മേരി അങ്കൻ കി എന്ന ഹിന്ദി സിനിമയുടെ റീമേക്കായിരുന്നു ഞാൻ സംവിധാനം ചെയ്ത ദീപം. സെഞ്ചുറി രഞ്ജി മാത്യു നിർമ്മിച്ച ആദ്യ സിനിമയായിരുന്നു അത്. സൂര്യ പിക്ചേഴ്സ് സ്വാമിനാഥനായിരുന്നു പാർട്ട്ണർ. അതിനു മുൻപ് ജേട്ടനില്ലാത്ത കുറേ സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ സംവിധാനം ചെയ്ത കാവൽമാടത്തിന്റെ സെറ്റിലൊക്കെ ജേട്ടൻ എന്നെ കാണാൻ വന്നിട്ടുണ്ട്. വരുമ്പോഴൊക്കെ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരും. കാവൽമാടം റിലീസായ സമയത്തായിരുന്നു ദീപത്തിന്റെ ഷൂട്ടിംഗ്. നല്ല സിനിമയായിരുന്നു എങ്കിലും വേണ്ടത്ര കളക്ട് ചെയ്യാത്തതിന് സങ്കടം പറയാൻ ദീപത്തിന്റെ സെറ്റിൽ ഒരു ദിവസം കാവൽമാടത്തിന്റെ നിർമ്മാതാവ് ഓഗസ്റ്റിൻ പ്രകാശ് വന്നു. ശുദ്ധനായ മനുഷ്യൻ ഒരു കൊച്ചുകുട്ടിയെ പോലെ എന്റെ മുന്നിൽ നിന്ന് കരഞ്ഞു. ഞാൻ രഞ്ജി മാത്യുവിന്റെ കയ്യിൽ നിന്ന് കുറച്ച് പണം വാങ്ങി ഓഗസ്റ്റിൻ പ്രകാശിനെ ഏൽപ്പിച്ചിട്ട് ജയന് 25,000 രൂപ അഡ്വാൻസ് നൽകി അടുത്ത പടത്തിലേക്ക് ബുക്ക് ചെയ്യാൻ പറഞ്ഞു. ഒപ്പമുണ്ടായിരുന്ന സീമയ്ക്കും 10,000 രൂപ അഡ്വാൻസ് നൽകാനും പറഞ്ഞു. ഏയ്, കാശ് കയ്യിൽ വെക്കൂ, ചന്ദ്രൻ സാറിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി എനിക്ക് തരുന്നു. എന്തിനാണത്? കാശ് വാങ്ങാതെ തന്നെ ജയേട്ടൻ ഡേറ്റ് നൽകി. സീമയും കാശ് വാങ്ങിയില്ല. നമ്മൾ തമ്മിൽ ഒരു പടം ചെയ്യാൻ ചന്ദ്രൻ സാർ കാശ് കൊടുത്തിട്ട് പ്രൊഡ്യൂസർ എനിക്ക് അഡ്വാൻസ് തരണോ എന്ന് ജയേട്ടൻ എന്നോട് പരിഭവം പറഞ്ഞു. ഷൂട്ടിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് എറണാകുളം നഗരത്തിലൂടെ കാർ ഓടിച്ചു പോയി. മറൈൻ ഡ്രൈവിനടുത്ത് കാർ നിർത്തി ഞങ്ങൾ കുറേ സംസാരിച്ചു. ഷോലെ കണ്ടപ്പോൾ മുതൽ കുതിരകളെയൊക്കെ വെച്ചൊരു സിനിമ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. കഥയുടെ ഔട്ട്ലൈൻ കേട്ടപ്പോൾ ജയേട്ടൻ ത്രില്ലായി. അദ്ദേഹത്തിന്റെ ഫീറ്റ് കാറിലായിരുന്നു ലൊക്കേഷൻ കാണാൻ പോലും പോയത്. ചെങ്കൽപ്പേട്ടിനടുത്തുള്ള മലനിരകൾ പശ്ചാത്തലമായി വരുന്ന തടാകക്കര ലൊക്കേഷനായി തീരുമാനിച്ചു. അമ്മാലയിൽ ഒരു ഗുഹയുടെ സെറ്റിട്ടു. ഗുഹയ്ക്കുള്ളിലേക്കാണ് കുതിരകൾ ഓടിക്കേറേണ്ടതും ഓടി ഇറങ്ങേണ്ടതും. തടവറ എന്ന സിനിമ അനൗൺസ് ചെയ്തപ്പോഴേ ഡിസ്ട്രിബ്യൂട്ടർമാർ തേടി വന്നു. അഗസ്റ്റിൻ പ്രകാശ് വിചാരിച്ചതിനേക്കാൾ ബിസിനസ് ആ സിനിമയ്ക്ക് നടന്നു. ആ സിനിമ സൂപ്പർ ഹിറ്റായി. തടവറയ്ക്ക് മുൻപ് ദീപത്തിൽ ഹോഴ്സ് പോളോ രംഗങ്ങൾ ഞാൻ ചിത്രീകരിച്ചിരുന്നു. തടവറയുടെ പ്രിവ്യൂ കണ്ട് ജേട്ടൻ എന്നെ കെട്ടിപ്പിടിച്ചു. ഇതിനേക്കാൾ വലിയൊരു സിനിമ നമുക്ക് ചെയ്യണം, ഒരു ചരിത്ര സിനിമ ചെയ്യണമെന്ന് ജേട്ടൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ശിവാജി ഗണേശൻ അഭിനയിച്ച കർണൻ മലയാളത്തിൽ ചെയ്യണമെന്ന് ജേട്ടന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ